ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. വയനാട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന്. വോട്ടെണ്ണൽ രാവിലെ 8 തുടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതി നേതാക്കളുമായി വൈകിട്ട് ചർച്ച നടത്തും. പെർത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ 7-67 എന്ന നിലയിൽ ഓസ്ട്രേലിയ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. രണ്ട് സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ സീറ്റിലെയും 2 ലോക്സഭാ സീറ്റിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇതോടൊപ്പം തുടങ്ങും. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഈ മാസം 20 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. ബിജെപി നേതൃത്വം നൽകിയ മഹായുതി സഖ്യവും പ്രതിപക്ഷ കക്ഷികളുടെ മഹാവികാസ് അഘാഡിയും തമ്മിലായിരുന്നു പോരാട്ടം. 9 എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപി സഖ്യത്തിന്റെ വിജയം പ്രവചിക്കുന്നു. എന്നാൽ 3 സർവേകൾ തൂക്കു നിയമസഭ ഉണ്ടാകുമെന്നാണ് കണ്ടെത്തിയത്. 81 ജാർഖണ്ഡ് നിയമസഭയിലേക്ക് ഈ മാസം 13-20 രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ്. എൻഡിഎ സഖ്യവും ജെഎംഎം നേതൃത്വം നൽകുന്ന ഇൻഡി ബ്ലോക്കും തമ്മിലായിരുന്നു പ്രധാന മത്സരം. 4 എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻഡിഎയ്ക്ക് അനുകൂലമാണ്. 1 എക്സിറ്റ് പോൾ ജെഎംഎം സഖ്യത്തിന് മുൻതൂക്കം നൽകുന്നു. കേരളത്തിലെ വയനാട് മണ്ഡലത്തിലും മഹാരാഷ്ട്രയിലെ നന്ദേഡ് മണ്ഡലത്തിലുമായിരുന്നു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇനി കുറഞ്ഞ മണിക്കൂറുകളുടെ ദൂരം മാത്രം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. തപാൽ വോട്ടുകൾ എണ്ണിയ ശേഷമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നത്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് മണ്ഡലത്തിൽ 3 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. വയനാട്ടിൽ നിന്ന് ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്.
വോട്ടെണ്ണലിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അല്പസമയത്തിനുള്ളിൽ സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ എണ്ണാനുള്ള ടേബിളുകളിലേക്ക് മാറ്റും. 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. വയനാട് നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ കൽപ്പറ്റ SKMJ സ്കൂളിലാണ് എണ്ണുക. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിലെ വോട്ടുകൾ കൂടത്തായി സെന്റ് മേരീസ് LP സ്കൂളിലും ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമൽ കോളേജ് മൈലമ്പാടിയിലുമാണ് എണ്ണുക. LDS സ്ഥാനാർത്ഥി സത്യൻ മുഖേരി, NDA സ്ഥാനാർത്ഥി നവ്യു ഹരിദാസ് എന്നിവർ അല്പസമയത്തിനകം തന്നെ ജില്ലയിൽ എത്തിച്ചേരും. അതേസമയം പ്രിയങ്കാഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തിച്ചേരാൻ സാധ്യതയില്ല. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ 64.54% വോട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികൾക്കിടയിൽ ചൂടേറിയ ചർച്ചയ്ക്കും കാരണമായിരുന്നു.
കടുത്ത ത്രികോണ മത്സരം നടന്ന പാലക്കാട്ടെ ഫലത്തിലേക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ UDFഉം പിടിച്ചെടുക്കാൻ LDFഉം മത്സരിക്കുമ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട സീറ്റ് സ്വന്തമാക്കാൻ NDAയും 1.5 നീണ്ട പ്രചാരണകാലത്ത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എല്ലാം പുറത്തെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം രാവിലെ 7:30 തുറക്കും. വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിനായി 5 ടേബിളുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പാലക്കാട് നഗരസഭയിലും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലുമായി 184 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണാനുള്ളത്. 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 137,302 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്ഥാനാർത്ഥിയായി ഡോ പി സരിൻ, NDA സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിച്ചത്. ഇവരിൽ ആര് പാലക്കാടിനെ പ്രതിനിധീകരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണിപ്പോൾ രാഷ്ട്രീയ കേരളം.
ചേലക്കരയിലെ വിജയം 3 മുന്നണികൾക്കും നിർണായകമാണ്. LDF കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ചേലക്കര പിടിച്ചെടുക്കാൻ UDF കടുത്ത പ്രചാരണ പോരാട്ടമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. NDAയും മണ്ഡലം പിടിക്കാൻ മുമ്പൊന്നുമില്ലാത്ത ആവശ്യത്തോടെയാണ് രംഗത്തിറങ്ങിയത്. ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപിന്റെ റിപ്പോർട്ട്.
ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജനറൽ ഒബ്സർവർ മുജീബുർ റഹ്മാൻ ഖാൻ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നലെ സന്ദർശിച്ചു. കൌണ്ടിംഗ് കേന്ദ്രത്തിലെ സുരക്ഷാ ക്രമീകരണം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയും പരിശോധിച്ചു. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് 4 ടേബിളും ETPBMSന് 1 ടേബിളും EVM വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളും ഉൾപ്പെടെ ആകെ 19 ടേബിളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 14 ടേബിളും എണ്ണിക്കഴിഞ്ഞാൽ ഓരോ റൌണ്ടിലെയും ഫലം ജനറൽ ഒബ്സർവറുടെ അനുമതി പ്രഖ്യാപിക്കും. 20 മിനിറ്റിൽ ഓരോ റൌണ്ടിലെയും വോട്ടുനില പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 8:30 ആദ്യ ഫലങ്ങൾ അറിയാം.
നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരികെയെത്തി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനിടെ 31 ഉഭയകക്ഷി യോഗങ്ങളിലും ആഗോള നേതാക്കളുമായി അനൌപചാരിക കൂടിക്കാഴ്ചകളിലും നരേന്ദ്രമോദി പങ്കെടുത്തു. G20 ഉച്ചകോടിയുടെ ഭാഗമായി ബ്രസീലിൽ 10 യോഗങ്ങളിലും ഗയാനയിൽ 9 യോഗങ്ങളിലുമാണ് പ്രധാനമന്ത്രി പങ്കാളിയായത്. ഡെസ്ക് റിപ്പോർട്ട്.
ന്യൂഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം ഇന്ത്യ ജർമ്മനി സുസ്ഥിര വികസനത്തെ കേന്ദ്രീകരിച്ച് ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്തു. 10 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പരിഷ്കരണം, പ്രകടനം, പരിവർത്തനം എന്നീ മന്ത്രങ്ങളിലൂടെ ലോകം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായതിനാൽ ഇന്ത്യയുമായി വികസനത്തിൽ സഹകരിക്കാൻ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുകയാണെന്നും നരേന്ദ്രമോദി വിലയിരുത്തി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 116 പതിപ്പാണിത്. ആകാശവാണി ദൂരദർശൻ ശൃംഖലയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബിലും മൻ കി ബാത്ത് ലഭ്യമാണ്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതി നേതാക്കളുമായി വൈകിട്ട് ചർച്ച നടത്തും. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. നിയമപരമായ വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ ഇന്നലെ ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു. മുനമ്പം ഭൂമിയിലെ വഖഫ് അധിനിവേശ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതുവഴി മുഖ്യമന്ത്രിയും ഗവൺമെന്റും മുനമ്പം നിവാസികളെ വഞ്ചിച്ചെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. മുനമ്പത്തെ താമസക്കാർക്കൊപ്പമല്ല, വഖഫ് ബോർഡിനൊപ്പമാണ് ഗവൺമെന്റെന്ന് വ്യക്തമാക്കുന്ന നടപടിയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് മുനമ്പം സമരസമിതി അറിയിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം മുൻപ് പരിശോധിച്ചതാണ്. വീണ്ടും ഒരു പരിശോധനയുടെ ആവശ്യമില്ലെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഗവൺമെന്റ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സമരക്കാർ മുനമ്പത്ത് പന്തംകൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും അവർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സർവകലാശാലകളിലെ പരീക്ഷാ ഫീസ് വർധന പുനഃപരിശോധിക്കുന്നതിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, രജിസ്ട്രാർമാർ, പരീക്ഷാ കൺട്രോളർമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സർവകലാശാലാ തലത്തിൽ ഫീസ് വർധന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ഒരാഴ്ചയ്ക്കകം മന്ത്രിക്ക് സമർപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി. തീരുമാനം പരിശോധിച്ച ശേഷം വിദ്യാർത്ഥി സംഘടനകളെ കൂടി വിളിച്ച് കൂടിയാലോചനയ്ക്ക് ശേഷം ഫീസ് വർധന തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പെർത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഓസ്ട്രേലിയ 7-67 എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. ഐ ലീഗ് സീസണിലെ ആദ്യ മത്സരത്തിൽ ഗോകുലം കേരള FC തകർപ്പൻ ജയം. ഹൈദരാബാദിൽ ഇന്നലെ ഡെക്കാനെ 2-3 ഗോകുലം കേരള പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വർക്ക് നിയർ ഹോം പദ്ധതി മന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഐടി അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും തൊഴിലിടത്തിന് സമീപം ജോലി സൌകര്യം ഒരുക്കാനാണ് പദ്ധതിക്ക് ഗവൺമെന്റ് രൂപം നൽകിയത്. വൈക്കത്തഷ്ടമി ഇന്ന്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 4:30 അഷ്ടമി ദർശനം ആരംഭിച്ചു. നാളെ പുലർച്ചെ 2 അഷ്ടമി വിളക്കും വലിയ കാണിക്കയും നടക്കും. നാളെ വൈകിട്ട് 5 ആറാട്ടെഴുന്നള്ളത്ത് ആരംഭിക്കും. തിങ്കളാഴ്ച മുക്കുടി നിവേദ്യത്തോടെ ഈ വർഷത്തെ വൈക്കത്തഷ്ടമി സമാപിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലേക്ക് ഗവൺമെന്റ് 16 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തു. MPമാരിൽ നിന്ന് PV അബ്ദുൾ വഹാബ്, MLA മാരിൽ നിന്ന് PTA റഹീം, മുഹമ്മദ് മുഹസിൻ എന്നിവർ പട്ടികയിലുണ്ട്. പാലക്കാട് കൊടുവായൂരിൽ മദ്യലഹരിയിൽ അമിതവേഗത്തിലോടിച്ച കാറിടിച്ച് ദമ്പതികൾ മരിച്ചു. വണ്ടാഴി തെക്കേക്കാട്ടിൽ ചാമി, ഭാര്യ ജാനു എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന എലവഞ്ചേരി സ്വദേശി പ്രേംനാഥ് വി മേനോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച വോട്ടർ പട്ടിക നിരീക്ഷകൻ S ഹരികിഷോർ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വോട്ടർ പട്ടിക പുതുക്കൽ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. 656 പോയിന്റുമായി സിറ്റി ഉപജില്ല മുന്നേറ്റം തുടരുകയാണ്. പയ്യന്നൂരിൽ കണ്ണൂർ ജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന്. വോട്ടെണ്ണൽ രാവിലെ 8 തുടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതി നേതാക്കളുമായി വൈകിട്ട് ചർച്ച നടത്തും. പെർത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ 7-67 എന്ന നിലയിൽ ഓസ്ട്രേലിയ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും.